പ്രിയമുള്ളവർ, എപ്പോഴും വിലയുള്ളതിന് മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങാറുള്ളൂ. വിലയുള്ള സ്വർണം, ക്യാഷ്, ഇതിനൊക്കെയാണ് ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നത്. ദൈവരാജ്യത്തിൽ വിലയുള്ള ചില കാര്യങ്ങളുണ്ട്. പിശാച് വിലയില്ലാത്ത കാര്യങ്ങൾക്കൊരിക്കലും ദൈവരാജ്യത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കത്തില്ല. ഏറ്റവും വിലപിടിപ്പുള്ളതിനാണ് അവൻ ദൈവമക്കളെ കളിപ്പിക്കാൻ വേണ്ടി അവൻ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നത്. കഴിഞ്ഞ നാളുകളിൽ ക്രിസ്തീയ ലോകത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ പേര് ഞാൻ വായിക്കാൻ പോവുകയാണ്. അതൊരു സെക്യുലർ വേൾഡല്ല, ഇൻ ക്രിസ്ത്യൻ വേൾഡ് കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയ്ക്ക് വെച്ചതും 37 ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതും 135 ആഴ്ചയിൽ ടൈംസ് എന്ന് പറയുന്ന പത്രത്തിന്റെ ബെസ്റ്റ് സെല്ലറും ആയിരിക്കുന്ന ക്രിസ്ത്യൻ ബുക്കിന്റെ പേരുകൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. പ്ലീസ് ലിസൺ. കോൺവെർസേഷൻ വിത്ത് ഗോഡ്, കോൺവെർസേഷൻ വിത്ത് ഗോഡ് ഫോർ ടീൻസ്. ടീനേഴ്സ് കേട്ടല്ലോ അല്ലേ. അടുത്ത അദ്ദേഹത്തിന്റെ പുസ്തകം ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്. അടുത്ത പുസ്തകത്തിന്റെ പേര് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. അടുത്തതിന്റെ പേര് കംപ്ലീറ്റ് കോൺവെർസേഷൻ വിത്ത് ഗോഡ്. അടുത്തത് വാട്ട് ഗോഡ് സെഡ്. അടുത്തത് ഗോഡ്സ് മെസ്സേജ് ടു ദ വേൾഡ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ എഴുതപ്പെട്ട എല്ലാ പുസ്തകങ്ങളും വചനവിരുദ്ധമത്രേ. ഹല്ലേലൂയ. ധാരാളം ആൾക്കാർ പോയി മേടിച്ചു. കാരണം കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് എന്നൊരു ബുക്ക് കണ്ടാൽ ആരാ മേടിക്കാതിരിക്കുന്നത്? അനേക ആളുകൾ, യഥാർത്ഥ ദൈവമക്കൾ, അത് മേടിച്ചു വഞ്ചിക്കപ്പെട്ടവര് അതിൽ റിവ്യൂ എഴുതിയിട്ടുണ്ട്, സോറി ഞങ്ങൾ ചിന്തിച്ചത് ഇതൊരു ക്രിസ്ത്യൻ ബുക്കാണ്, ബട്ട് ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. പക്ഷെ സംഭവിച്ച കാര്യം ഞാൻ പറയാം, ലോകത്തിൽ അനേകർ രണ്ട് കരങ്ങളും നീട്ടി ഈ ക്രിസ്ത്യൻ ബുക്കാണ്, ബൈബിളിലെ വചനങ്ങളാണ് കോട്ട് ചെയ്തിരിക്കുന്നത്, ബട്ട് ഇറ്റ് ഈസ് ടോട്ടലി അഗൈൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. അതിനകത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പിശാച് കമ്മ്യൂണിയൻ വിത്ത് ഗോഡെന്നും ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡെന്നും കോൺവെർസേഷൻ വിത്ത് ഗോഡ് എന്നും പറഞ്ഞൊക്കെ പുസ്തകങ്ങൾ ഇറക്കുന്നതിന്റെ കാരണം ഞാൻ പറയാം. പിശാചിനറിയാം, ക്രിസ്തീയ ലോകത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തോടുള്ള കമ്മ്യൂണിയൻ എന്ന് അവൻ അറിയാം. ഹല്ലേലൂയ. ദാറ്റ് ഇസ് എ റീസൺ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള കമ്മ്യൂണിയനാണ്, അതെ, നമ്മൾ കമ്മ്യൂണിയൻ ടേബിൾ എന്നൊക്കെ പോലെ, കമ്മ്യൂണിയൻ കപ്പ്, ലോർഡ്സ് ടേബിൾ, ദൈവത്തോടുള്ള കമ്മ്യൂണിയനാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം. അതിനെക്കുറിച്ചാണ് ശിവസാരൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ശിവസാരൻ പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിലാണ് നിങ്ങൾ ഈ ചർച്ചിൽ വരുന്നത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ കർത്താവിന്റെ വേശയിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ ഒന്നും ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മയിലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഈ ചർച്ച് ആരംഭിച്ച 98 തുടങ്ങി ഏകദേശം 18 വർഷങ്ങളായി. ഈ 18-ാമത്തെ വർഷം കർത്താവ് ഈ ആലയത്തിൽ വന്നാൽ ഞാൻ ഭയപ്പെടുകയാണ്. ഒരിക്കൽ കർത്താവ് ശബത്തിൽ ഒരു ആലയത്തിൽ ചെന്നപ്പോൾ 18 വർഷങ്ങളായി എല്ലാ ശനിയാഴ്ചയും ദൈവത്തെ ആരാധിക്കാൻ വന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ ആരാന്ന്? അവൾ 18 വർഷവും, ഞാൻ വിശ്വസിക്കുന്നത്, ഒരു ഇന്നത്തെ ഭാഷയിൽ ഒരു സൺഡേ പോലും മുടങ്ങിയിട്ടില്ല. ആൻഡ് ഫോർ ദ ഫസ്റ്റ് 18 ഇയേഴ്സ് ഷി വാസ് ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. പിന്നെ ഈ 18 വർഷങ്ങളും അവൾ ഒരുമിച്ച് മറ്റുള്ളവരുമായിട്ട് കൂട്ടായ്മ ആചരിച്ചിട്ടുണ്ട്. ഈ 18 വർഷങ്ങളും അവൾ സ്തോത്ര കാഴ്ച ഇട്ടിട്ടുണ്ട്. ബാക്കി എല്ലാവരും അവളെ കുറിച്ചൊരു പരാതിയില്ല, അവൾക്ക് സന്തോഷമായിരുന്നു. പക്ഷേ യേശു ആ ദേവാലയത്തിൽ വന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, എന്റെ ഭാഷയിൽ, കഴിഞ്ഞ 18 വർഷങ്ങളായിട്ട് വന്നിട്ടും എന്താ നിനക്കൊരു ഫ്രീഡം ഇല്ലാത്തത്? കാരണം അവള് കുഞ്ഞ നടക്കുന്നത്. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നു, ഈ 18 വർഷങ്ങൾ അവൾ എന്തേരെ ബൈബിൾ വായിച്ചു കാണും, എന്തുമാത്രം വചനങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും അവള്. പക്ഷെ അവൾക്കൊരിക്കലും നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. കാരണം യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും ഒരു വ്യക്തിയെ സ്വതന്ത്രമാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് വായിക്കുന്നു. ക്ഷമിക്കണം, ചിലർക്ക് ഈ 18 വർഷങ്ങൾക്ക് അപ്പുറത്തും ദൈവ വചനങ്ങൾ സംസാരിക്കുമ്പോൾ നിവർന്നത് ഉഷാറായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനോ? കഴിഞ്ഞ അനേക വർഷങ്ങളായി വാതുറന്ന് ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ ദൈവം എന്നെ സ്നേഹിച്ചെന്നൊരു വാക്ക് പറയാനോ കഴിയാതെ കൂലിയായിട്ടും ഇരിക്കുന്ന ദൈവമക്കളിവിടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ബലത്തോട് ഞാൻ പറയുകയാണ്, നീ ഒരു റിലീജിയനിലത്രേ, യു ആർ നോട്ട് ഇൻ എ റിലേഷൻ. നീ ഏറ്റവും നല്ല വചനങ്ങൾ പറയുന്ന ഒരു മതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്, ഒരു ക്രിസ്തീയ റിലേഷനിലേക്ക് വന്നിട്ടില്ല. ഇന്ന് പകൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഫോർ ദ പാസ്റ്റ് 18 ഇയേഴ്സ് ഐ ആം വർഷിപ്പിംഗ് ഗോഡ്, ഐ ആം ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ഐ ആം ഷെയറിംഗ് ദ ഗോസ്പെൽ ടു മെനി. ബട്ട് എനിക്ക് ആ സ്ത്രീ മഹത്വപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ ആലയത്തിൽ ഒന്ന് നിവർന്ന് നിന്ന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ മതി. നാം രാവിലെ കേട്ടതുപോലെ യേശു നമ്മെ തൊട്ട് നമ്മുടെ ആത്മീയ കൂന് മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ നിവർന്ന് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ആത്മീയ കൂന് മാറ്റുന്നത് ആർക്ക് താല്പര്യമില്ല? ആ അവിടുത്തെ കുറെ ആളുകൾക്ക് താല്പര്യമില്ല. സൗഖ്യം പ്രാപിച്ച ഉടനെ തന്നെ അവള്, ഞാൻ വിചാരിക്കുന്ന നിവർന്ന് നിന്ന് രണ്ട് അല്ലേലിയ പറഞ്ഞപ്പം എല്ലാരും തിരിഞ്ഞു നോക്കി, ഇത് നമ്മുടെ മെമ്പർ അല്ലേ, മെമ്പർഷിപ്പ് ബുക്കിൽ പേരുള്ളവളല്ലേ, എന്നും മാത്രം ചോറും സാമ്പാറും എല്ലാ ഞായറാഴ്ചയും വെച്ചുകൊണ്ട് തന്നവളല്ലേ ഇവള് എന്ന് തിരിഞ്ഞു നോക്കിയപ്പോള് കർത്താവ്. അപ്പൊ അവിടെ ചില ആൾക്കാർ ഒരു അവിടുത്തെ ഒരു ഇൻചാർജ് ഉണ്ട്, ഇൻചാർജ് ഇത് പിടിച്ചില്ല. ഇതാ റിലീജിയന്റെ പ്രത്യേകത. റിലീജിയൻ ഒരിക്കലും ഒരു വ്യക്തി ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൽ വരാൻ റിലീജിയന് താല്പര്യമില്ല. അതുകൊണ്ട് അവൻ അടിച്ചൊരു ഡയലോഗ് ഉണ്ട്, ഭയങ്കര കേട്ടോ. എന്താ പറഞ്ഞേ? വേല ചെയ്യുവാൻ 6 ദിവസം, യേശുവിനോട് പറയാ, വേല ചെയ്യുവാൻ 6 ദിവസം ഉണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളുവീൻ. 7-ാമത്തെ ദിവസമായ ശബത്തില് അരുതാരോടായി പറയുന്നേ? കർത്താവ് ചോദിച്ചു, നിന്റെ കാളയോ കഴുതയോ, ഇന്നത്തെ പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്തനായോ റോഡിനകത്തൊരു പിറ്റില് വീണ് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു കയറ്റത്തില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, അന്നത്തെ ആരാധന കഴിഞ്ഞപ്പോൾ കൂനിയായവള് നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുപോയി, ആ പ്രമാണി കൂനനായിട്ട് മടങ്ങിപ്പോയി. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിൽ വില്യം ടിൻഡേൽ എന്ന് പറഞ്ഞ ആൾ ബൈബിൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ കാത്തലിക് ചർച്ച് ഒരുപോലെ പറഞ്ഞു, ഡോണ്ട് ട്രാൻസ്ലേറ്റ് ദ ബൈബിൾ. കാരണം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഞങ്ങളെപ്പോലുള്ള ചില ക്ലർജിക്ക് മാത്രം വായിച്ച് മനസ്സിലാക്കേണ്ട വചനം. അപ്പൊ വില്യം ടിൻഡേൽ പറഞ്ഞു, എന്റെ ആഗ്രഹം എന്റെ വീട്ടിൽ ആടിനെ തീറ്റാൻ വരുന്നവൻ വരെ ഇത് വായിച്ച് ദൈവത്തെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. വില്യം ടിൻഡേൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്തു അദ്ദേഹത്തെ മാക്സിമം. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ്? ഞാൻ ചോദിക്കട്ടെ, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആർക്ക് എന്താ കുഴപ്പം? എന്തുകൊണ്ടാണ് ബൈബിൾ ട്രാൻസ്ലേഷൻ മുഴുവൻ കൊന്നെന്ന് അറിയാവോ? റിലീജിയന്റെ താല്പര്യം എന്താന്ന് പറയാം. റിലീജിയൻ മതത്തിന്റെ താല്പര്യം വ്യക്തികൾ ദൈവമായിട്ട് അടുക്കരുത്. പക്ഷെ ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും വളരെ പാറ്റേൺ ആയിട്ട് ചെയ്യണം. കൃത്യം 10:30 ചർച്ചിൽ വരണം, ബൈബിള് സങ്കീർത്തനമെങ്കിലും ഒരു ദിവസം വായിച്ചിരിക്കണം, പിന്നെ സ്തോത്രകാഴ്ച കൊടുക്കാമേക്ക് കൊടുക്കണം. ദശാംശം അതിനെക്കുറിച്ച് വലിയ പഠിപ്പിലില്ലാത്തതുകൊണ്ട് അതിൽ വിനകത്ത് വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ കൂട്ടായ്മയ്ക്ക് എല്ലാ ആഴ്ചയിലും പോകണം. പിന്നെ ഒരു കുറച്ച് ആൾ കൂടി വരുമ്പോഴെങ്കിലും എന്ത് ചെയ്യുക? നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥനയൊക്കെ, കാരണം നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കുന്നത് നമുക്കൊരു അനുഗ്രഹം. കാരണം ദൈവമക്കൾ നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതേ നമുക്കെല്ലാം ഒരു അനുഗ്രഹമല്ലയോ. ഇങ്ങനെയൊക്കെയാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാണ്, വി ആർ ഇൻ എ റിലീജിയൻ. ഒരു നല്ല റിലീജിയന്റെ ഭാഗമായിട്ട് നമ്മൾ തീർന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ റിലീജിയനിൽ നിന്ന് ഒരു റിലേഷനിലേക്ക് വരാൻ കഴിഞ്ഞ ആളുകളിൽ അനേക സ്ഥലങ്ങളിൽ എന്റെ ഹൃദയത്തിൽ ഈ ചിന്തയാ, ഫ്രം റിലീജിയൻ ടു റിലേഷൻ, ഫ്രം റിലീജിയൻ. നമ്മളത് പള്ളിയിൽ പോയിട്ട് വരുന്നവരിപ്പോ ലെന്റ് കഴിഞ്ഞിട്ട് വരുന്നവരൊക്കെ നമ്മൾ പറയും, അയ്യോ റിലീജിയന്റെ ഭാഗമാകല് കേട്ടോ, 40 ദിവസം 50 ദിവസം നോയമ്പ് എടുത്തിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മോട് ചോദിക്കണം, ഞാൻ എന്നോട് ചോദിക്കണം, ആർ യു ഇൻ എ റിലീജിയൻ ഓർ എ റിലേഷൻ? ഇത് ദൈവജനത്തിൽ ഉടനീളം നമ്മൾ കാണുമ്പോൾ ഈ ദൈവജനം നമ്മോട് പറഞ്ഞു, ഇറ്റ്സ് എ റിലേഷൻ. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഈ 18 അല്ല 36 വർഷം കഴിഞ്ഞാലും നമ്മൾ ആ റിലീജിയന്റെ ഒരു ഭാഗമായിരിക്കും. പിന്നെ ദൈവത്തിന്റെ ഹൃദയം നമ്മൾ കാണുമ്പോഴാണ്, നാം രാവിലെ കേട്ടു, ദൈവം വി സീ ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയം നമ്മൾ കാണുമ്പോഴാണ്, ദൈവത്തിന്റെ മനസ്സ് കാണുമ്പോഴാണ് നമുക്ക് ദൈവത്തോടുള്ളൊരു പാഷൻ ഉണ്ടാവുക. നമ്മൾ ഹോസിയ പ്രവചനം, ഹോസിയാവിന്റെ പ്രവചനം 11-ാം അധ്യായത്തിൽ സാവധാനം വായിക്കാം. ദ ബുക്ക് ഓഫ് ഹോസിയ ചാപ്റ്റർ 11 വേഴ്സസ് 1
2 and 3. ദ ബുക്ക് ഓഫ് ഹോസിയ, എല്ലാവരും എടുത്താട്ടെ. ഹോസിയാവിന്റെ പ്രവചനം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ ആർക്കെങ്കിലും വായിക്കാം.
ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു.
ഇച്ചിരി സ്ലോലി പോകാം. ഇവിടെ പറയുന്ന ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ട് എല്ലാം വെർബ്സ് ആ കേട്ടോ. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ, ഒന്ന് പറയാമോ, ഞാൻ അവനെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. നിങ്ങൾ ആ ആ ഒരു കർത്താവിന്റെ ഒരു ഹൃദയം കാണണം. എന്നെ അടുത്ത വചനം,
മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു.
മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. അടുത്തത്,
അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോകും.
അത് അവരുടെ ഭാഗം, പിന്നെ ദൈവത്തിന്റെ ഭാഗം വായിച്ചാട്ടെ.
ബാൽബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രയീമിനെ നടപ്പാൻ ശീലിപ്പിച്ചു.
ഹോശേയ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈ ഇസ്രായേൽ ഏറ്റവും പ്രോസ്പെറസ് ആയ സമയത്താണ് ഹോശേയ പ്രവചിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഞങ്ങളുടെ ക്രിസ്തു ജീവിതത്തെ പറയാം, ആൾക്കാർക്ക് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളപ്പോ സാധാരണയായിട്ട് ആരും അങ്ങനെ പിന്മാറ്റത്തിലൊന്നും പോകാറില്ല. പക്ഷെ സമൃദ്ധി വരുമ്പം ബി കെയർഫുൾ. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തമ്പുരാനെ, അതുപോലൊരു കൃപ എന്റെ മേൽ പകരുന്നില്ലെങ്കിൽ എനിക്ക് സമൃദ്ധി തരരുത്. ഹല്ലേലൂയ. ഇനി തന്നാൽ കർത്താവ്, ഇനി അതനുസരിച്ചൊരു കൃപയും എന്റെ മേൽ തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. സി, ആ ഹോസിയയുടെ കാലത്ത് ഇസ്രായേലിന് ഒരു പ്രോസ്പെരിറ്റി ഉണ്ടായപ്പോൾ അവർ, കർത്താവ് പറയുകയാണ്, ഈ ഞാൻ പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ റിലേഷൻ, എ ഫാദർ ആൻഡ് എ സൺ റിലേഷൻ. ആദ്യം പറഞ്ഞ വാക്ക് ലൗഡ്. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. അടുത്തത്, മിസ്രയീമിൽ ഞാൻ എന്റെ മകനെ എന്ത് ചെയ്തു? വിളിച്ചു. അടുത്തത്,
അവരെ വിളിക്കും തോറും.
അത് 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 കണ്ടു. അടുത്ത വാക്യം വായിച്ചാട്ടെ.
ഞാൻ എഫ്രയീമിനെ നടപ്പാൻ ശീലിപ്പിച്ചു.
കണ്ടോ സഹോദരങ്ങളെ, നമ്മളൊന്ന് ഒരുമിച്ച് നോക്കെ. നമ്മളെ പിള്ളേരെ എങ്ങനെ നടപ്പാൻ ശീലിപ്പിച്ചേ? എങ്ങനെ നിങ്ങൾ നടപ്പാൻ ശീലിപ്പിച്ചേ? ഒരു ദിവസം കൊണ്ട് എഴുന്നേറ്റ് നടക്കണമെന്ന് പറയണോ? നോ. എങ്ങനെ നടപ്പാൻ ശീലിപ്പിച്ചേ? ഓ, നിങ്ങൾ ആരും പിള്ളേരെ നടപ്പാൻ ശീലിപ്പിച്ചില്ല. ഏ, കൈപിടിച്ച് നടപ്പിച്ചു. ചുമ്മാ അങ്ങ് കൈപിടി നടക്കണമെന്ന് പറഞ്ഞ നടക്കാണോ? എങ്ങനെ നടപ്പാൻ ശീലിപ്പിച്ചേ? എത്രയോ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് വലിക്കും, അവൻ അങ്ങോട്ട് വലിക്കും. വീണു എഴുന്നേറ്റും വീണു എഴുന്നേറ്റും വീണു എഴുന്നേറ്റും. പക്ഷെ കർത്താവ് പറയാണ്, സി ഇറ്റ്സ് എ ഫാദർ ആൻഡ് സൺ റിലേഷൻ. അതാ ഞാൻ പറയുന്നത്. കർത്താവ് പറയാണ്, ഞാൻ എന്റെ മകനെ, വാക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇസ്രായേൽ ബാലനായിരുന്നപ്പോ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. എഫ്രയീമിനെ ഞാൻ ട്രെയിനിങ് നടപ്പാൻ ശീലിപ്പിച്ചു. അടുത്തത്,
ഞാൻ അവരെ എന്റെ ഭുജങ്ങളിൽ,
ഹല്ലേലൂയ, ഞാൻ അവനെ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? എന്റെ ഭുജങ്ങളിൽ ഞാൻ എടുത്തു. ആരെടുത്തു? കർത്താവ് എടുത്തിട്ടുണ്ടോ നമ്മളെ ഭുജങ്ങളിൽ? ഇല്ലെന്നാ ഒത്തിരി പേരുടെ മുഖഭാവം ഞാൻ വിളിച്ചു പറയുന്നേ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ കയ്യിലെടുത്തോണ്ട് നമ്മൾ ഇവിടെ വരെ വന്നത്. ഒരു ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. കർത്താവ് എന്നെയും നിങ്ങളെയും താങ്ങിയത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നേ. See the heart of God. കർത്താവ് പറയാണ്, എഫ്രയീം നോക്കട്ടെ, നമ്മൾ നമ്മുടെ പേര് വായിക്കണം. അങ്ങനെ വേണം ബൈബിൾ വായിക്കാൻ. അവിടെ പറയുന്നു, ഞാൻ അവനെ സ്നേഹിച്ചു, ഐ ലവ്ഡ് ഹിം. ഞാൻ അവനെ വിളിച്ചു, ഐ കോൾ ഹിം. ഞാൻ അവനെ ശീലിപ്പിച്ചു, ഐ ട്രെയിൻഡ് ഹിം. ആൻഡ് ഐ കാരിഡ് ഹിം. ഞാൻ അവനെ എന്റെ കൈകളിൽ എന്ത് ചെയ്തു? എടുത്തു. ഇനി അടുത്ത വായിച്ചാട്ടെ.
എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല.
കണ്ടോ, ഞാൻ അവരെ സൗഖ്യമാക്കി, ഹീൽഡ്. നിങ്ങളെ വെറുത്തുണ്ടോ? ഒന്ന് പറഞ്ഞു ലൗഡ്, രണ്ടാമത് പറഞ്ഞു കോൾഡ്, മൂന്നാമത് പറഞ്ഞു ട്രെയിൻഡ്, നാലാമത് പറഞ്ഞു കാരിഡ്, അഞ്ചാമത് പറഞ്ഞു ഹീൽഡ്. കണ്ടോ, ഒരപ്പം മകന് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടോ? ഇതൊരു മതമല്ല സഹോദരങ്ങളെ. മതത്തിൽ ഈ കാര്യങ്ങളൊന്നുമില്ല. മതത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമേ ഉള്ളൂ. മതത്തിൽ പാട്ടുകളുണ്ട്, മതത്തിൽ പ്രസംഗമുണ്ട്, മതത്തിൽ ചാരിറ്റി വർക്ക്സ് ഉണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഇതില്ല. ദൈവവുമായിട്ടുള്ള ഒരപ്പനും മകനും, അല്ലെങ്കിൽ അപ്പനും മകളും തമ്മിലുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷൻ ഇവിടെ നമ്മൾ കാണുക. ഇനി അതിന്റെ അടുത്ത ദൈവം പറയുന്നൊരു കാര്യം, എന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? 4-ാമത്തെ വാക്യം,
മനുഷ്യഭാഷകൾ കൊണ്ട് സ്നേഹബന്ധങ്ങൾ കൊണ്ടും തന്നെ,
ബന്ധനങ്ങൾ കൊണ്ട് തന്നെ
ഞാൻ അവരെ വലിച്ചു. അവരുടെ താടിയെല്ലിന്മേലുള്ള നുഖം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്ക് ആയിരുന്നു.
കണ്ടോ, ഈ ഇത് എന്തിന്റെ പിക്ചറാ? എ ഷെപ്പേർഡ് ആൻഡ് എ ഷീപ്പ്. ഇവിടെ പറയുകയാണ്, ഈ നമ്മൾ ഈ നമ്മുടെ നാട്ടിലേക്ക് ആടിനെയാണ് നമ്മൾ ഈ കയറ് വെച്ച് വലിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ അങ്ങനത്തെ ആടുകളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ വില്ലേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കയറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇത് എനിക്ക് ഭയങ്കര അതിശയം. വില്ലേജിൽ ഒറ്റ ആടിന് പോലും ഞാൻ കയറ് കണ്ടിട്ടില്ല. കഴുത്ത കയറില്ല. പിന്നെ എങ്ങനെ നടക്കുന്നത് നിങ്ങളെല്ലാം? നിങ്ങൾ കണ്ടിട്ടില്ല. ഇടയൻ പോകുന്നതിന്റെ പുറകെ അങ്ങ് പോവുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇടയനും ആടും തമ്മിൽ കാണാത്തൊരു കയറുണ്ട്. എന്ത് കയറാ? നിങ്ങൾ പാടുന്നില്ലേ സ്നേഹ? ഓ സ്നേഹ, സ്നേഹത്തിന്റെ ചരടുണ്ട്. അപ്പൊ ദൈവം നമ്മളെ വിത്ത് കോഡ്സ് ഓഫ് ലവ്, അത് നമ്മൾ സ്നേഹച്ചരടുകളാൽ എന്നെ യേശു പോകരുത്. അപ്പൊ ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഞാൻ അവരെ എന്ത് ചെയ്തു? ഡ്രൂ, ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതിക്കുന്ന വലിച്ചു. നമ്മളൊക്കെ ഇടയ്ക്ക് പിടിവിട്ട് പോവാറില്ലേ? എന്തുകൊണ്ട് നമ്മളിവിടെ ആയിരിക്കുന്നത്? ആസ് എ ഷെപ്പേർഡ്, നമുക്ക് കാണത്തില്ലെങ്കിലും സ്നേഹത്തിന്റെ ചങ്ങ നമ്മളെ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ദാറ്റ് റിലേഷൻ ബിറ്റ്വീൻ ദ ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്. അത് നമ്മൾ പാടുന്ന ഷെപ്പേർഡ് ഓഫ് മൈ സോൾ ഐ ഗിവ് യു ആണോ? അത് വെറുതെ നമ്മൾ പറയുന്നതാണോ? ഐ ഗിവ് യു ഫുൾ കൺട്രോൾ നമ്മൾ പാട്ട് പാടുന്നത്. ഇവിടെ പറയുകയാണ്, എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാമോ? ചുമ്മാ സ്നേഹച്ചരട വലിക്കുക മാത്രമല്ല, ഐ റിമൂവ് ദർ യോക്ക്. ഞാൻ അവരുടെ മുഖം എടുത്തു കളഞ്ഞെന്നാ പറഞ്ഞു. പാപത്തിന്റെ മുഖം നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയ കർത്തമേശയിലൊക്കെ നമ്മളത് മറക്കല്ലേ? നമ്മളൊക്കെ എന്തുമാത്രം പാപത്തിന്റെ മുഖം ചുമന്നുകൊണ്ട് നടന്നതാണോ? നിങ്ങൾ നേരത്തെ വന്നില്ലേ? ഞാൻ ഒത്തിരി ചുമന്നുകൊണ്ട് നടന്നതാ. പക്ഷെ ഇപ്പോൾ ഫ്രീ ആയതിന്റെ കാരണം പറയാം, ദൈവം ആ മുഖം എടുത്തു മാറ്റി. പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. ദൈവമേ, നീ എന്റെ പാപത്തിന്റെ മുഖം നീ ഒടിച്ചു മാറ്റിയതിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിരിക്കുന്നത്. എന്നിട്ടും ആളുകൾക്ക് സന്തോഷം പോരാ. യൂജിൻ പീറ്റേഴ്സിന്റെ വീട്ടില് ഒരു 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 പണിക്കാരൻ ഒരാൾ വന്ന, പുള്ളി ഭയങ്കര സാധാരണ പണിക്ക് വന്നതാ. അപ്പം പുള്ളിയുടെ പുള്ളിക്ക് ഒത്തിരി കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം കുറെ വർഷം മുമ്പ് യൂജിൻ പീറ്റേഴ്സൺ പറഞ്ഞൊരു കാര്യം ചെയ്യ്. പുള്ളി ഇയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പടം വരയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ഒത്തിരി കഴിവ് അറിവുള്ള ഒരാളാ. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാ ദിവസവും ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആ സിറ്റൌട്ടിൽ വന്നിരിക്കണം, ഞാൻ ഇവിടുത്തെ സെർവന്റ്, ഞാൻ ആ പടം വരയ്ക്കാന്ന് പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, പടം ആദ്യമേ കാണിക്കത്തില്ല, അവസാനേ കാണിക്കത്തുള്ളൂ. ശരി, അദ്ദേഹം എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയം വന്നിരുന്നു. ഇയാൾ നോക്കി ക്യാൻവാസിൽ വരച്ച് 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 അവസാനം ശനിയാഴ്ച ആയപ്പം ഭാര്യയും ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടോ നിങ്ങളുടെ ഭർത്താവിന്റെ പടം. ആദ്യം ഭാര്യ വന്ന് നോക്കിയത്, ഭാര്യ കണ്ടതും പേടിച്ച് കരഞ്ഞു. കാരണം ഭയങ്കര ഒരു ഭീകര രൂപം. അപ്പൊ പുള്ളിക്ക് ചെറിയൊരു ഫീലിംഗ് ആയി, ഇത് പടം വരയ്ക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരുമാതിരി ഭീകര സ്വത്വം പോലെ എന്നെ വരച്ചു വെച്ചതിന്റെ കാരണം എന്നാ? അപ്പം പുള്ളി പറഞ്ഞേ, ക്രിസ്തു ഇല്ലാതിരുന്നാൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. പ്രൈസ് ദ ലോർഡ്. നമ്മളൊക്കെ ഇച്ചിരി ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ എഴുതിക്കുന്നതിന്റെ കാരണം ഞാൻ പറയാം, ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവിന്റെ അത് അത്ര അംഗീകരിക്കാൻ പോരാ. എന്നാലും ഞാൻ പറയാം, ക്രിസ്തു ഇല്ലെങ്കിൽ നമ്മുടെ രൂപവും ഭാവവും ഒക്കെ മാറും. നമ്മുടെ രൂപവും ഭാവവും ഓരോ ദിവസവും നന്നായി വരുന്നതിന്റെ കാരണം പറയാം, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കിയ ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് കർത്താവ് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്നേഹസ്വരൂപനായ പുത്രൻ. ഇപ്പൊ നമ്മളെ കണ്ട് ആരെ പോലെ ഇരിക്കുന്നറിയോ? പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ചെന്ന് ഈ ഓരോരുത്തർ ഓരോന്നാ പറയുന്നത് അല്ലേ? വീട്ടുകാരാകപ്പാട് ചെട്ടിയിരിക്കുക. കുഞ്ഞുങ്ങൾ കുറച്ചവരുണ്ടായപ്പോൾ ഇത് അമ്മയെ പോലെ തന്നെ ഇരിക്കുന്നത്. ചർച്ചയിൽ നിന്ന് അടുത്ത ആൾ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് ആരെ പോലെ? ഇത് അപ്പനെ പോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബൈ ദ ഗ്രേസ് ഓഫ് ദ ലോർഡ് വർഷങ്ങൾ കഴിയുമ്പോൾ വീണ് ജനിച്ച ദൈവമക്കൾ കർത്താവിനെ പോലെ ആയതോർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മുടെ യോഗ്യതയും കഴിവുകൊണ്ടൊന്നുമല്ല, പതിനായിരങ്ങളിൽ പരമസുന്ദരനായിരിക്കുന്ന കർത്താവിന്റെ സാമ്യ സ്വരൂപം നമുക്ക് കിട്ടിയത്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ നമുക്ക് വേണ്ടി അവൻ നിന്നാപാത്രമായി തകർക്കപ്പെട്ടത് കൊണ്ട് തന്റെ മനോഹര രൂപം നമ്മുടെ ഉള്ളിൽ പതിഞ്ഞതിനായിട്ട് ദൈവമേ നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. സി കഥ പറയാണ്, അല്ലവിടം ഞാനവനെ സ്നേഹിച്ചു, ഞാനവനെ വിളിച്ചു, ഞാനവനെ ട്രെയിൻ ചെയ്തു. എന്നിട്ട് പറയുകയാണ്, ഞാനവനെ എടുത്തു, പിന്നെ ഞാനവനെ സൗഖ്യമാക്കി. പിന്നെ പറയുകയാണ്, ഒരു ഇടയനെ പോലെ ഈ പുറകെ വലിച്ചിട്ട് വലിച്ചിട്ട് അടിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയല്ല, സ്നേഹത്തിന്റെ ചരടുകളാൽ ഞാനവനെ വലിക്കുക മാത്രമല്ല, അവൻ ഒത്തിരി ഭാരം ചുമന്നുകൊണ്ടാണ് വന്നത്. നിങ്ങൾ പിൽഗ്രിം സോഹസിനകത്താന്ന് തോന്നുന്നു, മറ്റേ പരദേശി മോശ യാത്രക്കാരൻ എന്തോ വലിയ കെട്ട അവൻ ചുമന്നുകൊണ്ട് വന്നേ. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? പിൽഗ്രിം പ്രോഗ്രസ്. ഈ പാപവും പാരവും എല്ലാവരും ചുമന്നുകൊണ്ട് വന്ന് കൃത്യം ക്രൂശിന്റെ മുമ്പിൽ വന്ന് കൈ ഉയർത്തിയതും ഈ കെട്ടും പാണ്ഡവും എല്ലാം കൂടെ താഴോട്ട് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. ഇത് മനസ്സിലാക്കാതെ നമ്മൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഇന്ന് പറയാൻ വരുന്ന ഇതൊന്നുമല്ല. നിങ്ങൾ അതിന്റെ പതിനൊന്നിന്റെ തന്നെ 8 മുതലൊന്ന് വായിച്ച്, എന്നിട്ട് ഇവര് പറഞ്ഞനുസരിക്കത്തില്ല, അതാണ് വിഷയം. അപ്പൊ ദൈവം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. പ്രിഫർ റെവലേഷൻ, സീ ദ സ്പിരിറ്റ്, വേർഡ്സ് എടുക്കരുത്. സ്മിത്, ഒന്ന് വായിച്ചാ സുനിഷേ.
എഫ്രയീമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും?
ഹല്ലേലൂയ. എഫ്രയീമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? അടുത്തത്,
ഇസ്രായേലെ,
ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ നിന്നെ എങ്ങനെ ആത്മയെ പോലെ ആക്കും? ഞാൻ നിന്നെ എങ്ങനെ സെബോയിമിനെ പോലെ ആക്കി തീർക്കും? എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു, എന്റെ അയ്യോഭാവം ഒക്കെ ഞാൻ. ഇത്രയുള്ള ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ പരദേശി മോശയാത്രയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നേ? എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നേ? സി, ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്കൊക്കെ പലവിധമായ ഇഷ്യൂസ് ഉണ്ട്. ഇല്ല, ഇഷ്യൂസ് ഇല്ലാത്ത ആരുമില്ല. എന്തേലും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നമ്മുടെ ഈ ദൈവം വലിയ വലിയൊരു ട്രഷർ തന്നിട്ടുണ്ട്. എന്താ? ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ ആ ഒരു സന്തോഷം പ്രാപിക്കുന്നില്ല. ഞാൻ പറയാം, ആരെല്ലാം ആശ്വസിപ്പിച്ചാലും നമ്മൾ ആശ്വസിപ്പിക്കപ്പെടത്തില്ല. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ കോറിറ്റൻ ബോമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കോറിറ്റൻ ബോമിനെയും ബെറ്റ്സിയെയും ആ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പില് കൊണ്ടുപോയി തള്ളി. ഹൈഡിംഗ് പ്ലേസ് വായിക്കുന്നവർക്ക് അറിയാം. നിങ്ങൾ അതിനകത്ത് എല്ലാ കാര്യവും എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ സ്ത്രീകൾ എങ്ങനെ അവർ പീഡിപ്പിച്ചെന്ന് നാലരയാകുമ്പം വിളിച്ചെഴുന്നേപ്പിക്കും. പിന്നെ എന്നാ കട്ടിപ്പണിയാണോ ഈ നാസി ക്രൂരന്മാരല്ലേ, ഹിറ്റ്ലറിന്റെ ആൾക്കാരല്ലേ, എന്താ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല. അങ്ങനെ, പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, കോറിറ്റൻ ബോം ഇത്രയും വർഷങ്ങൾ കടന്നു പോയിട്ടും അവള് പുറത്തു വന്നു. വെച്ചി ശരീരക്ഷീണം കൊണ്ട് മരിച്ചുപോയി. പക്ഷെ കോറിറ്റൻ ബോം പുറത്തു വന്നിട്ട് പിന്നെ അവര് എന്തുമാത്ര സ്ഥലങ്ങളിൽ, എനിക്ക് അതിശയം, കേരളത്തിൽ വരെ വന്ന് പ്രസംഗിച്ചെന്നുള്ള ഒരു ബുക്കുണ്ട്, ലൈഫ് ഓൺ വീൽസ്. ലൈഫ് ഓൺ വീൽസിൽ അവർ പറയുന്നത്, ഞാൻ പുറത്തു വന്നതിന് ശേഷം എന്റെ യാത്ര മുഴുവൻ വീൽസിലായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും എന്റെ ജീവിതം മുഴുവൻ വീലുകളിലായിരുന്നു, കാരണം ഞാൻ എപ്പോഴും യാത്രയിലായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അവരെങ്ങനെ ജയിച്ചെന്ന് ഞാൻ പറയാം. രാവിലെ ബെറ്റ്സിയോട് പറയും, ബെറ്റ്സി എന്താ ഇന്ന് നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല, ടേക്ക് റോമൻ സൈറ്റ്, റോമൻ സെറ്റ് നീ എടുക്കുക, എന്നെ വായിച്ചു കേൾപ്പിക്കുക. അപ്പൊ ബെറ്റ്സി എടുത്ത് വായിക്കും, നാമോ നമ്മെ സ്നേഹിച്ചു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുയേശുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു ദൈവ വചനത്താൽ അവര് ബലം പ്രാപിച്ചിട്ടത്രേ അവരതിന്റെ മധ്യത്തിലേക്ക് പോകുന്നു. സ്വർഗത്തിലെ ദൈവം നിന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് ഇത്രയും മനോഹരമായ ഒരു നിക്ഷേപം തന്നിട്ട് നീ അതിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് ബലം പ്രാപിക്കാതെ ഡൗൺ ആയിട്ട് ജീവിതങ്ങളെ തള്ളി നീക്കിയെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മുതൽ തീരുമാനമെടുക്കുക, നാമും വായിക്കണമേ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. പറഞ്ഞാട്ട്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. ആരോ നാട്ടിൽ നിന്ന് ഫോൺ വിളിച്ച്, നമ്മൾ അവിടെ കിടക്കുക, പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല. പ്രിയ സഹോദരങ്ങളെ, ടേക്ക് റോമൻ സൈറ്റ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം, നിങ്ങൾ അതിന് ഉത്തരം എഴുതണം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എഴുതിക്കാട്ടെ. ഒത്തിരി പേര് നാട്ടിൽ നിന്ന് അത് പറഞ്ഞു, അയലോക്കാരെ വടക്കുണ്ടാക്കി, പിന്നെ ഓഫീസുകാരൻ ജോലികളയെന്ന് പറഞ്ഞ് ഒത്തിരി ഒത്തിരി വിഷയങ്ങളാണ്. ഒരു ചർച്ചിൽ ഒരു ഉപദേശി പ്രസംഗം ചെന്നപ്പോ എല്ലാവരോടും പറയാൻ പറഞ്ഞു, നോ വൺ. പുള്ളി ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഇഫ് ഗോഡ് ബി ഫോർ അസ് ഹൂ ക്യാൻ ബി അഗൈൻസ്റ്റ് അസ്. നമ്മുടെ മാതിരിയല്ല. ആ ചർച്ചക്കാരെല്ലാം ഉറക്കെ പറഞ്ഞു, നോ വൺ. അടുത്തത്, ദൈവം നമ്മെ നീതീകരിച്ചെങ്കിൽ ആര് നമ്മെ കുറ്റം വിധിക്കും? എല്ലാരും വിളിച്ചു പറഞ്ഞു, നോ വൺ. അടുത്ത ചർച്ചിന് ചോദിച്ചു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? ചർച്ച് മുഴുവൻ വിളിച്ചു പറഞ്ഞു, നോ വൺ. അടുത്തത്, കഷ്ടമോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ? ചർച്ച് വിളിച്ചു പറഞ്ഞു, നത്തിങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് വിഷയം എന്താ അറിയോ, നമ്മൾ ഈ ചർച്ചയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ അനവധിയായ കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ വരവ് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് എന്തുവാ, നമ്മുടെ ഹൃദയം അങ്ങ് അലിഞ്ഞു പോകും. പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു ഉപദേശിയുടെ അനുഭവം വായിച്ചിട്ടുണ്ട്. പുള്ളി ഒരിക്കൽ ഒരു സർജറി, ചെറിയ സർജറിയാ, സർജറിയായിട്ട് പുള്ളി ആശുപത്രി അഡ്മിറ്റായി. അപ്പൊ ഈ വിദേശത്തൊക്കെ ഈ ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞ് അല്ലെ ഒരു കാർഡ് കൊടുക്കുക, നമ്മളൊന്നും, നമ്മളിവിടെ ആപ്പിളും മുന്തിരി കൊടുക്കുന്നില്ല, അവര് ഗെറ്റ് വെൽ സൂൺ കാർഡും ഇതൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പം സാധാരണ ഗെറ്റ് വെല്ലിന്റെ പുള്ളി ഇങ്ങനെ വളരെ നിരാശ കിടക്കുക, ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി ഓടുക അധ്വാനിക്കുകയൊക്കെ ചെയ്തിട്ട്, ചിന്തകളാ കേട്ടോ, എല്ലാം ചിന്തകളാ, നല്ലൊരു ദൈവവാസന, എനിക്ക് കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഈ സർജറിയൊക്കെ എന്തൊരു വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളവിടെ ചെന്നിട്ട് പുള്ളി ഹൃദയത്തിൽ പറഞ്ഞുള്ളൂ, സാധാരണ ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീൽ ദി, പിന്നെ By the stripes of Jesus we are healed. ഇതൊക്കെയാ. എന്നാൽ ഇയാള് കൊടുത്ത വചനങ്ങൾ രണ്ടാം കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 28 മുതലുള്ള ഭാഗങ്ങളാ പുള്ളി കൊടുത്ത് പൂച്ചെണ്ണം കൊടുത്തിട്ട് പോയി. അപ്പൊ കൊടുത്തിട്ട് പോയ ആള് പോയപ്പോ പുള്ളി ഇങ്ങനെ തലവണയൊക്കെ വെച്ച് ചാരി ഇരുന്ന് വായിക്കുക. എന്താണെന്നറിയോ? കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത്, ഈർച്ചവാള്, തടവ്, കലഹം, പലവട്ടം പട്ടിണി, പൈതാഹം, ഉറക്കെളുപ്പ്, നഗ്നത എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയാ, ഞാൻ എന്റെ കട്ടിലും ചാടി എന്നിട്ട് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ, ഇതാ വിഷയം. നമ്മുടെ വിഷയത്തിൽ നമ്മൾ ദൈവത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ ദാസന്മാർ കടന്നുപോയ അതിന്റെ മധ്യത്തിൽ ദൈവം കൃപ കൊടുത്ത് നിർത്തിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മൾ പറയും, കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്ന മഹാസ്നേഹത്തിനായിട്ട്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒങ്കോളൊക്കെ ക്യാമ്പിന് മുമ്പ് ഒരു മെച്ചമുണ്ട്, പോകുന്ന നമ്മൾ വലിയ ഭാരമായിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ എത്തുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഒങ്കോളം എന്നോട് എവിടെയാണെങ്കിലും, ദൈവമേ എനിക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല, ഇല്ല. നമ്മൾ ഈ കുറച്ച് പേരെ അയലോക്കത്തുള്ളവരെയും ഇതിലെ വലിയ ബെഞ്ചിലൊക്കെ പോകുന്നവരെയൊക്കെ കണ്ടിട്ട് പറയാം, ദൈവമേ ഇത്രയും വർഷം നിന്നെ സേവിച്ചിട്ടും എന്റെ ജീവിതം എങ്ങനെയായല്ലോ എന്ന് പറയരുത്. ഒരു കാര്യമുണ്ട്, ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവം നമുക്ക് തന്നതോർത്ത് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ നീ എനിക്ക് ചെയ്ത ചെറുതും വലുതുമായ എല്ലാ നന്മകളോർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. ഇനി ഒരു 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 ഡൗണിങ്ങിന്റെ ഡൗണായ അവസ്ഥയിലാണ് സന്ധ്യപ്രാർത്ഥന ഒരു സിംഗനെ മാറ്റ്. അപ്പൻ ഉറക്കിരുന്ന് വായിക്കണം, ഇഫ് ഗോഡ് ബി ഫോർ അസ്. അപ്പൊ അമ്മയും മക്കളും എല്ലാവരും പറയണം, ഹു ക്യാൻ ബി അഗൈൻസ്റ്റ് അസ്, എല്ലാവരും പറയണം, നോ വൺ. അങ്ങനെ പറഞ്ഞ് പഠിക്കണം. അത് വെറും കൺഫഷൻ അല്ല, ഇറ്റ് ഈസ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിനുണ്ട്. മരണത്തിനോ, മരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെപ്പറേഷൻ ഫോർ ഓൾ. പക്ഷെ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ യൂണിയൻ വിത്ത് ഗോഡ്. എല്ലാം തിരിച്ചാണ് ജീവൻ. അടുത്തത് ഗുഡ് ഏഞ്ചൽസ്, നല്ല ഏഞ്ചൽസ് ആയിരിക്കും. അടുത്ത ബാഡ് ഏഞ്ചൽസ്, ബാഡ് ഏഞ്ചൽസ് പിശാചി വരുന്നത്. അടുത്തെന്നറിയോ? ഉയരം. ഉയരം എന്ന് പറഞ്ഞാൽ ഹെവനാ, ആഴമേതാ നരകം. പിന്നെ അത് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം പുള്ളി അവസാനം പറയും, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ എല്ലാം പറഞ്ഞതിന്റെ കാരണം വെറുതെ പറഞ്ഞതല്ല. നമ്മൾ ഈ വചനങ്ങളെ പ്രാപിച്ച് എന്തെന്നറിയോ? ബലം പ്രാപിച്ചെങ്കിലേ നമുക്ക് ഈ കർത്താവുമായിട്ടുള്ള റിലേഷനിൽ പോകാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഇസ് ദ ഫാദർ ആൻഡ് ദ സൺ, സെക്കൻഡ് ഇസ് ദ ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്. എന്നാൽ ഒരു ഒരു അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അത് നിങ്ങൾ അതിന്റെ രണ്ടാം അധ്യായത്തില് 14 മുതൽ 20 വരെയുള്ളതിൽ ദ ബ്രൈഡ് ഗ്രൂം ആൻഡ് ദ ബ്രൈഡ്. ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുള്ളതായത് ദ ബ്രൈഡ് ഗ്രൂം ആൻഡ് ദ ബ്രൈഡ്, മണവാളനും മണവാട്ടിയും. ഒന്ന് വായിക്കാമോ സുനിഷ്, ഒന്ന് വായിക്കാമോ?
അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദയമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആക്കോർ താഴ്വരയെയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്ത് എന്ന പോലെയും അവൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധേയ ആകും. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ,
ബാലി എന്നല്ല, ഇംഗ്ലീഷിൽ മൈ ബാല എന്നാ, ബാലിനെയൊക്കെ പണ്ട് വിളിച്ചോണ്ടിരുന്ന ഉടയവനെ. ഇപ്പൊ എന്താ വിളിക്കാൻ പോന്നേ?
ഈശി, ഭർത്താവേ,
ഭർത്താവേ വിളിക്കും. ഇനി ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥത്തോടെ ചോദിക്കുക, ക്രിസ്തു ഒരു മണവാളനാണെന്നുള്ള വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ക്രിസ്തു എന്റെ സ്പിരിച്വലി, ജീസസ് ഈസ് മൈ ബ്രൈഡ് ഗ്രൂം എന്നൊരു ഒരു ഒരു വെളിപ്പാട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രിസ്തു നമ്മുടെ പിതാവാണെന്നുള്ള വെളിപ്പാട് കാണും. ഓക്കെ, ദൈവം നമ്മുടെ പിതാവ്, ദൈവം നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റർ, ഒത്തിരി ഒത്തിരി നമുക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ദൈവജനത്തിൽ മുമ്പോട്ട് ചെല്ലുമ്പോൾ വെളിപ്പാടൊക്കെ ആകുമ്പോൾ ഈ റെവലേഷൻ വർദ്ധിച്ച് വർദ്ധിച്ച് എത്തുന്നത് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, കുഞ്ഞാടും കുഞ്ഞാടിന്റെ കാന്തയും. ഇത് വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടി പറയുന്നതല്ലെന്ന്. ഓ, നമ്മളെല്ലാം സഭയെല്ലാം, സഭയെല്ലാം എന്ത് സഭ? സഭയെല്ലാം എന്ന് പറഞ്ഞാൽ ആരാ? ക്ഷമിക്കണം, ക്രിസ്തു ഒരു മണവാളനാണെന്ന് വെളിപ്പാട് കിട്ടിയവന്റെ ഉള്ളിൽ ആ സ്നേഹം മണവാളനോടുള്ള ഒരു ആത്മീയ ബന്ധം ഉണ്ടായിരിക്കും. തമിഴിലൊരു പാട്ടുണ്ട്, എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. എനതു മണവാളനേ എന്നിതയ ഏകമേ ഇനി അവരെ യേശയ്യാ ഞാൻ ഉന്നെ താൻ തേടുകിറേൻ. മുമ്പോട്ടുള്ള കാലങ്ങളിൽ യേശുക്രിസ്തു എന്ന ആത്മ മണവാളനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഇതാണ് ഇന്ന് ഇത് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ദ ഫാദർ ആൻഡ് സൺ നമുക്കറിയാം, ദ ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ് നമുക്കറിയാം, പക്ഷെ മണവാളൻ മണവാട്ടി എന്ന് പറഞ്ഞ ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ഈ ശ്രദ്ധിക്കണം, ഈ മത്തായി 9:14 എന്ന് വായിക്കാവോ? മത്തായി 9:14 അവിടെ റിലിജിയൻ ആൾക്കാരെ കാണുന്നുണ്ട്, എപ്പോഴും ഇവരുടെ സംശയം അതാ. മത്തായി 9:14 വായിച്ചാട്ടെ. മാത്യു ചാപ്റ്റർ 9:14.
യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, ഞങ്ങൾ പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തെന്ന്
നിങ്ങളുടെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ഇതാ, എല്ലാ സഭയിലും 40 ദിവസം ഉപവാസം ഉണ്ട്, നിങ്ങൾക്ക് എന്നാ ഉപവാസം ഇല്ലാത്ത? എല്ലാ സഭയിലും ആ അവസാനത്തെ 3 ദിവസം 3 ദിവസം ഉപവാസമാ, നിങ്ങൾക്ക് എന്താ ഉപവാസം ഇല്ലാത്ത? നമുക്ക് മറുപടി ഒന്നുമില്ല. ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ആ ടോൺ ശ്രദ്ധിച്ചോണേ, ഞങ്ങളും പരീശന്മാരും, ഓ ആരൊക്കെയാ ഞങ്ങളും പരീശന്മാരും, കുറച്ചല്ല, നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കണം, വളരെ ഉപവസിക്കുന്നു. എന്നുമ്പോ ശിവസാരം പറഞ്ഞാൽ ആ പാടെ ഒരു നേരം വല്ല ആഹാരം കഴിക്കാതിരുന്നായിരിക്കാം. നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്ത എന്തെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ടോണെന്ന് നോക്കിയ കർത്ത പറഞ്ഞൊരു മറുപടി ഒന്ന് വായിച്ചാട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. വായിച്ചേ.
യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല.
മണവാളൻ കൂടെയുള്ളപ്പോൾ ആർക്ക് ദുഃഖിക്കാൻ കഴിയത്തില്ല? തോഴ്മക്കാർ. തോഴ്മക്കാരെന്ന് പറഞ്ഞ ആരാ? ഇനി നിങ്ങള് മണവാളം വിട്ടുവരികയാണ്, നാളെ അവർ ഉപവസിക്കും. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഉപവസിക്കേണ്ട കാലം തന്നെയാണ് കർത്താവിന്റെ വരവരെയും. ഇനിയും യോഹന്നാൻ 3:25 എന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 3:25 ഒരു വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാനാ. ജോൺ ചാപ്റ്റർ 3:25. അവിടെ ഒരുത്തൻ എന്തോ ശുദ്ധീകരണം സംബന്ധിച്ച് വലിയ തർക്കമായിട്ട് വരിക. എല്ലാ കാലത്തും ഈ ടീമുകൾ ഉണ്ടെന്നുള്ളതാ. 3:25 വായിച്ചേ.
യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്കൊരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ട്.
എന്താന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ശുദ്ധീകരണത്തെ കുറിച്ചൊരു വാദമുണ്ടായി. അടുത്തെന്താ വാദം? എന്തായിരുന്നു? 26-ാം വാക്യം.
അവൻ യോഹനാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാൻ അക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ,
26-ാം വാക്യം,
ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു.
യേശുവോട് പറഞ്ഞോ, അതെ നിന്നെ സ്നാനപ്പെടുത്തിയ, നീയല്ലേ അവനെ സ്നാനപ്പെടുത്തിയേ? ഇപ്പത്തെ സ്നാനപ്പെടുത്തിയവൻ അപ്പുറത്ത് നിന്നേക്കാൾ അധികം ആൾക്കാരെ സ്നാനപ്പെടുത്തുന്നു. അപ്പം യോഹന്നാൻ അല്ലാതെ വേറെ വല്ലവരും ആയിരുന്നേനെ എന്ത് പറഞ്ഞേനെ അല്ലേ? കുറച്ച് നാളല്ലേ ആളോ സ്ഥാനപ്പെട്ടിട്ട്, ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് സ്ഥാനപ്പെടുത്തിയാ പോരെ. പക്ഷെ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ സ്നാനം കൽപ്പിക്കുന്ന എല്ലാവരും അവന്റെ അടുക്കെ ചെല്ലുന്നു, ഇതാണ് അവന്റെ വിഷയം. ആരാ? എന്താ? എല്ലാവരും, എല്ലാവരും ഉണ്ടോ ഇവിടെ? എല്ലാവരും ആരുടെ അടുത്ത് ചെല്ലുന്നു? യേശുവിന്റെ അടുത്ത് ചെല്ലുന്നെന്ന് വന്നവൻ കംപ്ലൈന്റ് പറയാം. യോഹന്നാനുണ്ട് 27-ാം വാക്യം.
അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടിട്ടില്ലാതെ മനുഷ്യനൊന്നും ലഭിക്കാൻ കഴിയുകയില്ല.
എഴുതി വെച്ചോണം കേട്ടോ, സ്വർഗത്തിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കാൻ കഴിയത്തില്ല. കേട്ടോ, എല്ലാരും കേട്ടോ, രാവും പകലും ഓടുന്നവര് കേട്ടോണേ, സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ ഒരു ഹെഡ് ഓഫീസിൽ നിന്ന് ഒന്നും കിട്ടത്തില്ല, ഒരിടത്തുനിന്നും ഒന്നും കിട്ടത്തില്ല, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കാൻ കഴിയത്തില്ല. 28-ാം വാക്യയുടെ വായിച്ചു.
ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്ര എന്ന് ഞാൻ പറഞ്ഞതിന്.
29-ാം വാക്യം.
മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു.
കണ്ടോ, ഇവന് ആ വെളിപ്പാട് കിട്ടി. എന്താ കിട്ടിയത്?
മണവാട്ടി.
ഞാനേ മണവാളനൊന്നും അല്ലെന്ന്. മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. പിന്നെ ആരാ മണവാ? ഞാൻ ആരാ? മണവാളന്റെ?
മണവാളന്റെ സ്നേഹിതനോ?
സ്നേഹ
മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു, അവൻ വളരണം ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു.
ഇത്രയുള്ളവരെ ഈ മത്തായി 25 നിങ്ങൾ എടുക്കണ്ട കേട്ടോ, റെവലേഷൻ 19, സാംസ്റ്റ് 45 ഈ കല്യാണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അതോടെ ജസ്റ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഈ കല്യാണം, നമ്മൾ ഈ ഇവിടെ ഒത്തിരി വിട്രോതലും കല്യാണമൊക്കെ നടത്തി നമ്മുടെ മനസ്സിൽ കുറച്ച് പിക്ചറുണ്ട്. പക്ഷെ എനിക്ക് കർത്താവിനുള്ള നന്ദി എന്നറിയാം, യുവമാർക്കെല്ലാം മനസ്സിലായി ഇസ്രായേലിലെ കല്യാണം എങ്ങനെയാണെന്ന് മാത്രം ഞാൻ ജസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്റെ ജീവിതത്തിൽ ഒത്തിരി ബ്ലെസ് ചെയ്തു. ഇസ്രായേലിൽ ദേവർ അറേഞ്ച് മാരേജസ്, അവിടെ ഇന്നത്തെ മാതിരി ലവ് മാരേജ് ആയിട്ട് കുറെ പേര് അതിലേലും പോകുന്ന പരിപാടിയല്ല, ഓൾ മാരേജസ് ആർ അറേഞ്ച്ഡ്. ഓക്കെ, ഇതിന്റെ രീതി എങ്ങനെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ കൂടെ ഒത്തിരി വാക്യം വരണം കേട്ടോ. ഞാനിത് പറഞ്ഞു പോകത്തേ ഉള്ളൂ, നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെന്നൊരു ആർട്ടിക്കിളായിട്ട് അത് ഡെവലപ്പ് ചെയ്യണം നിങ്ങൾക്ക് വായിക്കാനായിട്ട്. ആദ്യം നടക്കുന്ന കാര്യമാണ് ബിട്രോതൽ. ബിട്രോതൽ എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയത്തിന് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെറുക്കന്റെ ആൾക്കാരും ചെറുക്കന്റെ സ്നേഹിതനും ഒക്കെ ചെന്ന് വീട്ടിൽ ചെന്ന് ഉറപ്പിക്കുന്നതാണ് ബിട്രോതൽ. ഈ ബിട്രോതൽ എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടേ ഇല്ല, കേട്ടില്ല. വിവാഹ നിശ്ചയം എന്നുള്ള വാക്ക് എവിടെയെങ്കിലും പുതിയ നിയമത്തിൽ കണ്ടിട്ടുണ്ടോ? പുഷ്പത്തിൽ മാത്രമേ, വേറെ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല അങ്ങനൊരു വാക്ക് പുതിയ നിയമത്തിൽ. ഞാൻ പഴയ നിയമം വിട്ടു, പുതിയ നിയമത്തിൽ വിവാഹ നിശ്ചയം ഒരു വാക്ക് നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. ജോസഫ, ജോസഫ് മേരിയോട്, ഓക്കെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, ഞാനത് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. വേറെ ഒന്ന് നമ്മളെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ? ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യക. ഇവിടെ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരുടെയും കല്യാണം കഴിച്ചവരാണല്ലോ, അല്ലെങ്കിലും ക്രിസ്തുവായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നുള്ളവരൊന്ന് കൈ ഉയർത്താവോ? അങ്ങനെയല്ലോ ഒന്ന് ഉറപ്പ് കൊട്ടട്ടെ. ഹല്ലേലൂയ്യ. ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം കഴിഞ്ഞവരാ. ഇനി വിവാഹ നിശ്ചയം എങ്ങനെയാന്ന് പറയാം. അങ്ങോട്ടാ കൊടുക്കുന്ന ഗിഫ്റ്റ്, ഇങ്ങോട്ട് മേടിക്കല്ല. എന്നിട്ട് വിവാഹ നിശ്ചയത്തിന്റെ സമയത്ത് നമ്മളെ വിവാഹ നിശ്ചയം ഉറപ്പിക്കുന്നറിയാവോ? മാർച്ച് മാസം 25-ാം തീയതി രാവിലെ 10:30 തിരുവല്ലായി വെച്ച്. ഒന്നും അവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല, പറയത്തില്ല, ഡേറ്റ് പറയത്തില്ല. ഇതാ നമ്മൾ ഒരു നമ്മളെ വ്യത്യാസം. ഓക്കെ, നോ, കല്യാണം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ വന്നിട്ട് 10-25 വന്നോണം കേട്ടോ. കല്യാണം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യം ഈ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇവന് വേണ്ടി ഈ പെൺകുട്ടിയെ വിട്രോത്തൽ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം. ആ സമയത്ത് റിങ് കൊടുക്കും, പല കാര്യങ്ങളുണ്ട്. ഇനി ശ്രദ്ധിക്കണം, ഇനി വിവാഹ നിശ്ചയം കഴിഞ്ഞുണ്ടല്ലോ, വിവാഹിതരായിട്ടാ കാണുന്നത്, ഒരുമിച്ച് താമസിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ട്, ഫസ്റ്റ് ഈസ് വിട്രോത്തൽ, സെക്കൻഡ് ഈസ് സെലക്ടിങ് എ ഫ്രണ്ട്. ഇനി മണവാളൻ എന്നാ ചെയ്യുന്നറിയാവോ? ഈ മണവാളൻ ഒരു സ്നേഹിതനെ കണ്ടെത്തിയിട്ട് ഈ മണവാട്ടി ഒരുക്കുന്ന കാര്യങ്ങളും കല്യാണത്തിലുള്ള സകല കാര്യങ്ങളും ഈ ഫ്രണ്ടിനെ ഏൽപ്പിക്കുന്നത്, മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഫ്രണ്ടിന്റെ പരിപാടിയാണ് ഇത് മുഴുവനും അറേഞ്ച് ചെയ്ത് പെണ്ണിനെ എന്ത് ചെയ്യുക, ആ വിവാഹ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് വല്ല സ്നേഹത്തിന്റെ, മണവാളുടെ സ്നേഹത്തിന്റെ അറിയാവോ ആരാ? ഓക്കെ, ഹോളി സ്പിരിറ്റ്. നമ്മളിപ്പോ ഒരാളെ കണ്ടായിരുന്നു, ആരാ? ആ പുള്ളി പറഞ്ഞേ, എന്റെ പരിപാടി ചെറുക്കം വരുന്നുണ്ട്, പെങ്കൊച്ചിനെ ഒരുക്കി നിർത്താന്നുള്ള എന്റെ പരിപാടി. കാര്യം വെട്ടും വെട്ടും തടയൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇസ് ബിട്രോതൽ, സെക്കൻഡ് ഈസ് ഫ്രണ്ട്. ഒരു ഫ്രണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. തേർഡ്, പ്രൊസഷൻ. ഈ വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും ഇടയ്ക്കുള്ള സമയത്ത് വളരെ ശ്രദ്ധിക്കണേ, ഒരൊറ്റ കാര്യമുള്ളൂ, ഇവള് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ദാറ്റ്സ് ഓൺലി തിങ്. ഈ ചെറുക്കനോട് ഇവള് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര സ്ട്രിക്റ്റ് അവിടെ. അങ്ങനെ ഈ ബ്രൈഡ് ഗ്രൂം എന്ത് ചെയ്യുന്നറിയോ, ഈ പ്രൊസഷൻ വരിക, ഏതാ മണവാളം വരുന്നൊരു സമയം, അത് ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത്, ദ ബ്രൈഡ് ഗ്രൂം ഈസ് കമ്മിങ് ഫ്രം അൺ അൺനോൺ പ്ലേസ് അറ്റ് അൺ അൺനോൺ മോമെന്റ്. നമ്മൾ വിളിക്കില്ലേ, ഫോൺ വിളിച്ചിട്ട് വരാം. നമ്മൾ ചെലവിക്ക് ഒന്ന് ഫോൺ വിളിച്ചിട്ട് വന്നോടായിരുന്നോ? ഇത് ഫോൺ വിളി ഒന്നുമില്ല, അറിയപ്പെടാത്തൊരു സ്ഥലത്തു നിന്ന് അറിയപ്പെടാത്തൊരു സമയത്താണ് ഇയാൾ വരുന്നത്. ആ സമയത്ത് ഒരു കാര്യം വിളിച്ചു പറയണം, എന്താണെന്നറിയോ? അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ബിഹോൾഡ് ദ ബ്രൈഡ് ഗ്രൂം കമത്ത്. ഇതാ മണവാളൻ വരുന്നു, മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുവി എന്ന് ഒരാൾ ഉറക്കെ പറയണം. അതെല്ലാ കല്യാണത്തിനും അങ്ങനെയാ. ആ സമയം എന്തിയാന്നറിയാവോ, ഈ മണവാളൻ വരുന്നത് നല്ല ഫെസ്റ്റീവ് ഗാർമെന്റ്സ്, ക്രൗൺ ഓഫ് ഒരു ഒരു നല്ലൊരു ഒരു കിരീടം, പിന്നെ ഭയങ്കര ഒരുങ്ങിയാണ് മണവാളം വരുന്നത്. ആ സമയത്ത് ഈ വീട്ടിൽ ചെല്ലുമ്പം, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുമ്പം ഒരാൾ വിളിച്ചു പറയും, മണവാളനെതിരേൽപ്പാൻ പുറപ്പെടുവീന്ന് വിളിച്ചു പറയുമ്പോഴത്തേന് അവിടെയുള്ളവരെല്ലാം എന്തിയെന്നറിയോ, ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് ശ്രദ്ധിക്കണേ, ഇവരെ ഈ മണവാളിനെ എതിരേക്കുക. ആ സമയത്ത് ആ നമുക്കറിയാം വിളക്ക് കത്തിക്കുന്ന കഥ, ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു പ്രൊസഷൻ ഇങ്ങനെ നടക്കുക. അപ്പം ഈ ചെറുക്കനെ ഈ പെണ്ണി ഒരു ഒരു സിംഹാസനം പോലെ സംഭവമുണ്ട്, അതേ കയറ്റിയിരുത്തും. എന്നിട്ടൊരു കിങ്ങും ക്യൂനുമായിട്ടാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, ഈ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് മണവാട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവൾ കംപ്ലീറ്റ്ലി മൂടുപടം കൊണ്ട് മറച്ചിരിക്കും. അതാ റാഹേലിന്റെ ലേയുടെ സ്റ്റോറിയിലൊക്കെ കംപ്ലീറ്റ് മൂടുപടം ആ തിരിച്ചറിയത്തില്ല, കംപ്ലീറ്റ് മൂടുപടം കൊണ്ട് മറച്ചിരിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ചെന്നിട്ട് ഈ മണവാളൻ മണവാട്ടിയെ മീറ്റ് ചെയ്യുന്ന ഒരു ഒരു പോയിന്റ് ഉണ്ട്. ആ സമയത്ത് ബാക്കിയുള്ള എല്ലാവരും ആ വിളക്കൊക്കെ കത്തിച്ച് വലിയ സന്തോഷിച്ച്, അത കർത്താവ് പറഞ്ഞു ഉപസിക്കാൻ പറ്റത്തില്ലെന്ന്, സന്തോഷിച്ച് ഭയങ്കര ഉല്ലാസവും ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ആരംഭിക്കുക. ഇനി ബ്രൈഡിനെ കുറിച്ച് പറയാം, ഷി വാസ് പ്യൂരിഫൈഡ്. കഴിഞ്ഞ 7 മാസം അല്ലെങ്കിൽ 1 വർഷം അവളെ തന്നെ ശുദ്ധീകരിക്കുമായിരുന്നു, പെർഫ്യൂംഡ്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. റിച്ച്ലി ക്ലോത്ത്ഡ്, വിശേഷവസ്ത്രം, നമ്മൾ രാവിലെ കേട്ടു രക്ഷാവസ്ത്രം. Adorned with many jewels, അനേക അന്തപുരത്തിലെ രാജകുമാരി. ജനങ്ങളൊന്നും എടുക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകട്ടെ. അങ്ങനെ ഇവള് നല്ല ആരെ ഒരുക്കിയത്, ഫ്രണ്ടാ ഒരുക്കിയത് കേട്ടോ. ഫ്രണ്ടും അവരുടെ ഗ്രൂപ്പുമാണ് ഇവളെ ഒരുക്കി എന്ത് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവള് കംപ്ലീറ്റ്ലി അതെ ഒരു വെയിൽ കൊണ്ട് കവർ ചെയ്യും. അങ്ങനെ ബ്രൈഡ് ഗ്രൂമിനെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഗ്രേറ്റ് സെലിബ്രേഷൻ ആരംഭിക്കുക. ആൻഡ് ദ ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ്, ഫ്രണ്ട്, വെർജിൻസ്, മ്യൂസീഷ്യൻസ്, അതർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അവരെല്ലാം കൂടെ കൂടി എന്ത് ചെയ്യുന്നു, ഈ റോഡിൽ കൂടെ ഭയങ്കര എന്ത് ചെയ്തു, അവര് സന്തോഷിച്ച് തുള്ളിച്ചാടി എന്ത് ചെയ്യുക, ഭയങ്കര ആനന്ദത്തോടു കൂടെ. ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അതിന്റെ പേര് ക്യാനപ്പി എന്നാ, അല്ലെങ്കിൽ ഒരു കൂടാരത്തിന്റെ വെളി ചെല്ലും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോ എന്തെന്നറിയോ, ബാക്കി എല്ലാവരോടും വെയിറ്റ് ചെയ്യും. ആ സമയത്ത് ഈ മണവാളൻ തൻ തന്റെ മേൽവസ്ത്രം കൊണ്ട് ഈ മണവാട്ടിയെ കവർ ചെയ്യുകയും മണവാളിനും മണവാട്ടിയും കൂടെ മണിയറയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് അവരുടെ വിവാഹം തീരുന്നത്. പിന്നൊരു കാര്യം കൂടുണ്ട്, അന്നേരം ആ ഡോറടച്ചാൽ പിന്നൊരുത്തിനെ കയറ്റത്തില്ല, വെരി സ്ട്രിക്റ്റ്. രണ്ടാമത്, ഗസ്റ്റായിട്ട് വന്നവരുണ്ട്, അവർക്കെല്ലാം ഒരു ഡ്രസ്സ് കൊടുക്കും, ഡ്രസ്സില്ലാത്തവനെ പുറത്തു കളയും. യേശു അത്ര കൃത്യമായിട്ടെല്ലാം പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. മണവാളം വരാറായി. നമ്മൾ നിങ്ങളെ കാൽക്കുലേറ്ററും ഇതുമൊക്കെ വെച്ച് പ്രീ ട്രിബുലേഷൻ മിഡ് ട്രിബുലേഷനും പോസ്റ്റും അതും ഒക്കെ കൂട്ടിക്കോ, നമ്മളൊന്നും കുഴപ്പമില്ല. പക്ഷേ വിവാഹനിശ്ചയം കഴിഞ്ഞവരോട് ഞാൻ പറയാ, ആ മണവാളിനെ എതിരേൽപ്പനായിട്ട് നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കുക, ആ ഓരോ ദിവസം നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? വചനമാകുന്ന കണ്ണാടി നോക്കി ഇത്രയും, ഇനി നിങ്ങളുടെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എഴുതണം. സെലിബ്രേഷൻ ബിഗിൻസ്, ഓൾ ദ ഗസ്റ്റ് വെർ ഗിവൺ സ്പെഷ്യൽ ഡ്രസ് ക്ലോത്തിങ് ഫെസ്റ്റിവൽ ക്ലോത്തിങ്. പിന്നെ ബ്രൈഡും ബ്രൈഡ് ഗ്രൂം എന്തെന്നറിയോ, അവരവിടെ നടക്കുന്ന പ്രോഗ്രാമുകളും കാര്യങ്ങളും കണ്ട് അവരങ്ങ് സന്തോഷിക്കുക, സന്തോഷിക്കുക. എന്നിട്ടും ആ സഭയ്ക്ക് അതിനെക്കുറിച്ച് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്തതിന് കാരണം, ഇപ്പൊ തന്നെ 12:35 കഴിഞ്ഞു, ആൾക്കാരോ പറഞ്ഞു ഹെവൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ചർച്ച് സർവീസ്. നോ നോ നോ, ഹെവൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു മണി വരെയുള്ള സർവീസ് നാളെ കഴിഞ്ഞ് രാവിലെ വരെ ആക്കുന്നതാണോ ഹെവൻ? അല്ല കേട്ടോ, അല്ല. അതോർത്ത് എന്ത് ചെയ്യണ്ട, നമ്മൾ ആരും വിഷമിക്കണ്ട. ഹെവൻ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഹല്ലേലൂയ. പണ്ടൊരു സ്ത്രീ ഒത്തിരി വീട്ടിൽ അടുക്കള പാത്രം കഴുകി കഴുകി അവൾ മടുത്തു. അവൾ പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ പോകണം, കാരണം സ്വർഗത്തിൽ പാത്രം കഴുകണ്ടാത്തത് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോവാ. നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നത് അവിടെ ജോലി ഇല്ലാത്തതുകൊണ്ടാണോ, കമ്പ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ടാണോ? ഒന്നുമല്ല, സ്വർഗത്തിൽ അവിടെ ബോറിംഗ് അടിക്കത്തില്ല സൗരങ്ങളെ. കാരണം സ്വർഗത്തിൽ അവിടെ ശുഭസന്ദ്രമായി പറഞ്ഞ നമ്മളെല്ലാവരും അവിടെ ചുമ്മാ കസേരയിട്ട് അല്ലെലിയോ അല്ലെലിയോ പറഞ്ഞോണ്ടിരിക്കുകയല്ല, ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവിടെ. മണവാട്ടി എന്ത് ചെയ്യുക, മണവാട്ടി എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കുകയാണോ? ജ്യൂസും കുടിച്ച് വെറുതെ ഇരിക്കുന്നതല്ല, ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട് മണവാട്ടിക്ക്. ഇപ്പൊ തന്നെ ഒരുങ്ങിക്കോണം, ഇപ്പൊ തന്നെ ഒരുങ്ങിക്കോണം. കർത്താവ് നമ്മളെ ഒരുക്കുക. ചിലതിലൂടെ കടത്തിവിടുന്ന എന്തിനെന്നറിയോ, അന്നേരത്തെ ഒരുക്കത്തിന് വേണ്ടി ദൈവം തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പിറുപിറുക്കരുത്, ദൈവത്തിന് നന്ദി പറ. കർത്താവേ, ദൈവത്തിന്റെ ഏകജാതനായ പരദിനാരങ്ങളിൽ പരമസുന്ദരനായ ക്രിസ്തുവിന്റെ ഒരു മണവാട്ടിയായിട്ട് നീ എന്നെ തെരഞ്ഞെടുത്തല്ലോ, അതിനായിട്ട് കർത്താവ് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കുറിച്ച് വാച്ച്മാൻ പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് അല്ല, വേറൊരു ദിവസം പറഞ്ഞത് എനിക്ക് സ്വർഗത്തിൽ പോകാൻ വലിയ ആഗ്രഹമാണ്. കാരണം പുള്ളി പറഞ്ഞു എനിക്ക് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പേരെ കാണാനുണ്ട്. പുള്ളി ഭയങ്കര പുസ്തകമാനയുടെ പാർട്ടിയാണ്. പുള്ളി പറഞ്ഞു എനിക്ക് വാച്ച്മാനെ ഒന്ന് കാണണം. ഇയാളെ കണ്ടിട്ടില്ല, ഇയാളെ പുസ്തകമെല്ലാം വായിച്ചിട്ടുണ്ട്. ടോസറെ എനിക്ക് കാണണം, കാരണം ടോസറെ ഒത്തിരി പുസ്തകം വായിക്കുക. പിന്നാരാ, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ ആൾക്കാരുണ്ടാവും, ഇവരെയൊക്കെ കാണുകയും സംസാരിക്കുകയും സാക്ഷ്യം പറയുകയും ഒക്കെ ചെയ്ത് 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 എന്തെന്നറിയാവോ, അങ്ങനെയാണ് ഭയങ്കരമായിട്ടുള്ള ഫെലോഷിപ്പ് ഉള്ളത്. നിങ്ങൾക്ക് ആരെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് ആരെങ്കിലും? ഓക്കെ, അതിന് മുമ്പ് ആരെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടോ? ആ യേശുവിനെ നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, വേറെ ആരെയും കാണാൻ ആഗ്രഹമില്ല. എനിക്കൊരാളെ കാണാൻ ആഗ്രഹമുണ്ട് വർഷങ്ങളായി, സൈമൺ ദ സൈറീൻ. ബൈബിളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ കാണുന്നത്, കുറനക്കാരനെ ശിമോനാ. അവൻ എങ്ങാണ്ടൂടെ പോയവനാ, വയലിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറിനാൻ വന്നവനാ. പക്ഷേ അവനെ കണ്ടിട്ട് എനിക്ക് ക്ഷയിക്കാണ്ട് പറയണം, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. കാരണം ഞങ്ങളുടെ പൊന്നു കർത്താവ് ഈ ഭൂമി വന്നപ്പം അവന്റെ ക്രൂശ് ചുമക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച നീ എത്രയോ അനുഗ്രഹീതനാ. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ പോലെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഹെവൻ ഇസ് എ പ്ലേസ് ഓഫ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവമായിട്ടുള്ള കൂട്ടായ്മയുടെ സ്ഥലമാ സ്വർഗം എന്ന് പറയുന്നത്. ആ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുക, അവിടെ രണ്ടുപേരെ സ്വർഗത്തിലുള്ളൂ, യു ആൻഡ് ജീസസ്, നിങ്ങളും യേശു. കാരണം ആ ക്യാനപ്പിയുടെ ഫോം അങ്ങനെ, രണ്ടുപേർക്കേ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ, അതിനകത്ത്. അതുകൊണ്ടാണ് പറഞ്ഞ രാജാവ് എന്നെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നു, പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും. അവൻ എന്നെ വീഞ്ഞുവിട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. അതെ, അവൻ എൻ്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിൻ്റെ കൊടിയായിരുന്നു. നിങ്ങൾ ഏഷ്യാവിലൂടെ ഒക്കെ കടന്നു പോകണം, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. മണവാള മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ഇനി നിന്നെ അസൂബ എന്ന് തെക്ത എന്ന് വിളിക്കുകയില്ല, ഇനി നിന്റെ ദേശത്തെ ക്ഷമാമ എന്ന് വിളിക്കുകയില്ല, നിനക്ക് ബയൂല വിവാഹസ്ഥയെന്നും നിന്റെ ദേശത്തിന്, അതെ നിനക്ക് ബയൂല എന്നും നിന്റെ ദേശത്തിന് അനുഗ്രഹിക്കപ്പെട്ടവളെന്നും പേര്. എന്നിട്ട് മണവാളം മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ദൈവത്തിലുള്ള കൂട്ടായ്മയിൽ ആരെങ്കിലും ഈ ദിവസങ്ങളിൽ റിലേഷനിലായിരുന്നു, പക്ഷേ നൗ സ്ലോലി ബ്രദർ ഐ എം ഗോയിങ് ടു യുവർ റിലിജിയൻ സ്ലോലി, പക്ഷേ കർത്താവ് വിളിക്കുകയാണ്, കം കം മൈ ബിലവഡ്, നീ വരിക. അവിടെ തളന്നിരുന്നപ്പോ സമയത്ത് യോനയോട് കർത്താവ് പറഞ്ഞു റൈസ്. ഏലിയവനോട് പറഞ്ഞു എഴുന്നേൽക്ക്, നീ എന്തിനാ അവിടെ കിടക്കുന്നത്? അതേ വാക്കാണ് ശൂലം കാര്യോടും പറയുന്നത്, റൈസ് മൈ ബിലവഡ്, നീ എഴുന്നേൽക്കുക. ദ വിന്റർ ഈസ് പാസ്റ്റ്, തണുപ്പിന്റെ കാലമൊക്കെ പോയി. ദ ഫ്ലവേഴ്സ് അപ്പിയർ ഓൺ ദി എർത്ത്, ഭൂമിയിൽ മണവാളം വരാൻ പോവുക. പിന്നെ ദ വോയിസ് ഓഫ് ദ ടർട്ടിൽ The voice of the dove is heard in our land. നമ്മുടെ നാട്ടിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുക. എന്താ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം? വരിക എന്ന് ആത്മാ മണവട്ടിയും പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, ഈ എക്സൈറ്റ്മെന്റിൽ നമ്മൾ ഇപ്പൊ നിന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു പ്രശ്നം ആർക്കുമില്ല. മുമ്പോട്ടുള്ള കാലങ്ങൾ എങ്ങനെയാന്ന് നമുക്കറിയത്തില്ല. ഇവിടെ യാതൊരുവിധ മതപീഡനമോ ഒന്നുമില്ലാതെ 24 മണിക്കൂറും ചുറ്റും എൻകറേജ് ചെയ്യാൻ ആൾക്കാരുള്ളപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല എങ്കിൽ വരുന്ന നാളുകളിൽ ഒരു പക്ഷേ ഇതുപോലെ അല്ലേലൂയ പറയാനും പാടാനും ഒന്നും ഒരവസരം കിട്ടിയില്ല എങ്കിൽ നമുക്ക് എങ്ങനെ നിൽക്കാൻ സാധിക്കും? ആ ഫൗണ്ടേഷനെ ഉറപ്പിക്കുക. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു വരിക. കർത്താവേ, നീ എൻ്റെ ബലമാകുന്നു, നീ എൻ്റെ സംഗീതമാകുന്നു, നീ എൻ്റെ കോട്ടയാകുന്നു. ദ ഫാദർ ആൻഡ് സൺ, ദ ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്, ആൻഡ് ദ ബ്രൈഡ് ഗ്രൂം ആൻഡ് ദ ബ്രൈഡ്. കല്യാണം നടത്തുമ്പോൾ നമ്മൾ എല്ലായിടത്തും ഒരു വാക്ക് പറയാറുണ്ട്, എല്ലാ കല്യാണത്തിനും പറഞ്ഞിട്ടുണ്ട്. എന്നറിയോ? നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, മരണത്തിലല്ലാതെ വേറെ ഒന്നിനും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല. പക്ഷെ യേശുവുമായിട്ടുള്ള ബിട്രോതൽ ഇങ്ങനെയാണ് പറയുന്നത്, മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത് യുഗകാലം. ബാക്കി എല്ലാ റിലേഷൻസും ഒരു പോയിന്റ് കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ മരണത്താൽ മറയാത്ത മഹസ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത് യുഗകാലം വരെ.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.